പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ?
അതെ, ഒരു നല്ല പോഡ്കാസ്റ്റുള്ള മൂടാണ്.
So let's start. This is Gina
and Agni, and welcome to Ottapatra.
സോഷ്യൽ നെറ്റ്വർക്കിൽ അത്യാവശ്യം വൈറലായിട്ട് പോയ ഒരു ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹാന കൃഷ്ണയുടെ ലവ് ലെറ്റർ റിലീസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ ഒരുപാട് പേര് അതിനെ ഒരുപാട് ഒക്കിക്കൊണ്ട് കമന്റ്സ് ഇടുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, ഷെയർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി സംഭവിച്ചു. അതിനുശേഷം അവര് തന്നെയോ അല്ലെങ്കിൽ മറ്റാളുകളോ ഇതേ ആള് ട്രോള് ചെയ്യുന്നു അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഹേറ്റേഴ്സ് ഉണ്ടാകുന്നു, കുറെ പേര് വന്ന് ഇവരെ തിരിച്ച് ഇവരാണ് സൈബർ പുള്ളീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കഥകൾ പുറത്തു വരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോ അതിനെപ്പറ്റി ഞാനും ആഗ്നിയും ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങൾക്കും ഇതിനെപ്പറ്റി നിങ്ങളോട് ചിലതൊക്കെ പറയാനുണ്ട്.
ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ലെങ്കിൽ ഞങ്ങൾ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പറയാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ഞങ്ങൾക്കറിയാവുന്ന ഞങ്ങൾ സംസാരിക്കുന്നതിനെ പറ്റിയുള്ള ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്. ഇത് തുടങ്ങുന്നത് അഹാന കൃഷ്ണ തിരുവനന്തപുരത്ത് ലോക്ക്ഡൌൺ വരുന്ന സമയത്ത് അഹാന കൃഷ്ണ ഒരു സ്റ്റാറ്റസ് ഇടുകയാണ്. ഒരേ സമയം ഗവൺമെന്റിന് ഒരു സ്കാൻഡൽ ഉണ്ടാവുകയും അതേ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് ഒരു സീക്രട്ട് ലോക്ക്ഡൌൺ പെട്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് കോയിൻസിഡൻസ് ആണോ എന്നാണ് അഹാനയുടെ സ്റ്റാറ്റസിന്റെ ചുരുക്കരൂപം. പിന്നീട് അഹാനയെ ആരൊക്കെയോ ബുള്ളി ചെയ്യാൻ ശ്രമിച്ചു, അതിന്റെ തന്നെ കമന്റ്സിലുണ്ടാവും. നമുക്കറിയാം അങ്ങനെ ഒരു സ്റ്റാറ്റസ് പുറത്തു വന്നാൽ ഒബ്വിയസ്ലി സൊസൈറ്റി എൻഡേഞ്ചർ ചെയ്യുന്ന ഒരു സ്റ്റാറ്റസ് ആണ്. പക്ഷെ ആന്റി സോഷ്യലായ കുറച്ചുപേർ അഹാനയെ ബുള്ളി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. പിന്നീട് അഹാന യൂട്യൂബിൽ ലവ് ലെറ്റർ ടു ബുള്ളീസ് പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കുകയാണ്. പിന്നീട് കുറെ സെലിബ്രിറ്റീസ് അഹാനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇതേ വീഡിയോ ലിപ്സിങ്ക് ചെയ്യുന്നു അവസാനം. പിന്നീട് സംഭവിക്കുന്നത് ആദ്യത്തെ ഈ സ്റ്റാറ്റസും അഹാനയുടെ ഈ വീഡിയോവും തമ്മിലുള്ള ബന്ധം ചർച്ചയാവുകയാണ്. അഹാന ആ വീഡിയോ ഇടുകയാണോ ചെയ്യേണ്ടിയിരുന്നത്, അതോ ഇതിൽ ഉപരി അഹാന വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അഹാനയ്ക്കുണ്ടായിരുന്നു?
ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം അഹാനയുടെ ഒരു FB പോസ്റ്റില് ഒരാള് ഒരു കമന്റ് ഇട്ടു. അതില് പുള്ളിക്കാരൻ ഇങ്ങനെ അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ഇച്ചിരി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണ്ടേ എന്നും. പിന്നെ പുള്ളിക്കാരൻ യൂസ് ചെയ്തൊരു സെന്റൻസ്, ഐ തിങ്ക് യു ഗോട്ട് ബുള്ളീഡ് ബിക്കോസ് നിങ്ങൾ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോ അഹാന എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, പുള്ളി ഇട്ട എൻറ്റയർ മെസ്സേജില് നിങ്ങൾ അങ്ങനെ ബുള്ളിയിങ് തെറ്റാണ്, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ എഴുതിയിരുന്ന ഭാഗങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് അവസാനത്തെ ഈ പീപ്പിൾ ബുള്ളീഡ് യു ബിക്കോസ് ഇതാണ് എന്ന് പറഞ്ഞ പുള്ളിയുടെ ആ ഒരു സെന്റൻസുകൾ മാത്രം എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഇത് തന്നെയല്ലേ ഒരാള് റേപ്പ് ചെയ്യപ്പെടുന്നത്, ചെറിയ ഡ്രസ് ഇട്ടത് കൊണ്ടാണ് എന്ന് പറയുന്നത് എന്നും പറഞ്ഞ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഇട്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു അപ്രോർ ഉണ്ടാവാൻ കാരണം, എന്തിനെതിരെയാണോ അഹാന ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് സൈബർ ബുള്ളിങ്, അതേ സൈബർ ബുള്ളിങ് തന്നെയല്ലേ അഹാന ഈ 19 lakh എന്തുകൊണ്ടെന്ന് തോന്നുന്നു ഫോളോവേഴ്സ്, അത്രയും ഫോളോവേഴ്സിന് മുമ്പിൽ മറ്റേ ആ വ്യക്തിയെ ബുള്ളി ചെയ്യൂ അല്ലേ ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കുറെ ചർച്ചകള്. ആ ചർച്ചകൾക്കൊടുവിൽ പല ചാനലും ഈ ത്രെഡ് ഏറ്റെടുത്തു, അതായത് ഈ ഹോൾ ഇൻസിഡന്റ് അവര് ഫോളോ ചെയ്തു, സോറി ചാനലല്ല ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽസ്. എന്നിട്ട് അവര് കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അഹാനെ പറ്റിയും അഹാനയുടെ സിസ്റ്റേഴ്സിനെ പറ്റിയും റിയൽ ലൈഫിൽ ബന്ധമുള്ളവരും പരിചയമുള്ളവരും പറഞ്ഞ കമന്റ്സും എക്സ്പീരിയൻസും എല്ലാം പോസ്റ്റ് ചെയ്ത് വോയിസ് റെക്കോർഡിങ്സ് ചാറ്റ്സ് എല്ലാം ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇതാണ് ഇതുവരെയുള്ള കഥ. അപ്പോ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി, അഹാന ചെയ്തത് തെറ്റായിരുന്നു, അഹാന അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഹിപ്പോക്രസി ആയിരുന്നു എന്നെല്ലാമാണ്.
ഈ കഥയിലെ കഥാപാത്രങ്ങൾ തികച്ച് സാങ്കല്പികമല്ല, എല്ലാവരും ഇപ്പോൾ ജീവനോടുള്ളവർ തന്നെയാണ്.
അതുകൊണ്ട് നമുക്ക് ഏതായാലും ഞങ്ങളുടെ ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് പോവാം. ഒന്നാമത്തെ കാര്യം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരാൾക്ക് എത്രത്തോളം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എസ്പെഷ്യലി സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാൾക്ക് പൊളിറ്റിക്കലി വളരെ. ഇപ്പൊ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്, എല്ലാവർക്കും അവരവരുടേതായ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടാവും, അവരവര് സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും, അതിനെ എതിർക്കാനും അവരോട് മാറാനും പറയാൻ നമുക്ക് യാതൊരു അധികാരവും ഇല്ല. പക്ഷേ എത്രത്തോളം റെസ്പോൺസിബിൾ ആകണം ഒരാള് അങ്ങനെ ഒരു പാർട്ടിക്കെതിരായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി സൊസൈറ്റീനെ വരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കാമെന്ന് ഒരു കമന്റ് ഇടുമ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ അഹാന ഇട്ട സെന്റൻസ് അഹാന ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന്. അഹാനയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു. ഒന്ന്, ഇന്ന ദിവസം ഇന്ന സംഭവം നടന്നു, അതായത് ഒരു വലിയ ഫ്രോഡ് നടക്കുന്നു. അടുത്ത ദിവസം ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നു. ആൻഡ് ദെൻ ഷീ ടൈപ്പ് ഓ വോവ് ലോൾ എന്ന് ടൈപ്പ് ചെയ്തു. പക്ഷെ അതിന്റെ സാരാംശം ഇത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയോടെ ചെയ്ത സംഭവമാണ് എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു അജണ്ട എന്ന് പറഞ്ഞ് യങ് ഓഡിയൻസിലേക്കൊക്കെ ഇടുമ്പോ നാളെ അവർ പുറത്തിറങ്ങുമ്പോ ഏ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗേണ്ട അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആളുകൾ പുറത്തേക്ക് ഇറക്കും, അല്ലെങ്കിൽ ആ ലോക്ക്ഡൌണിന് അതിന്റെ ഇമ്പോർട്ടൻസ് ആളുകൾ ചില ആളുകൾ കൊടുക്കില്ല. അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ ഇപ്പോഴത്തെ കേരളത്തിലെ സിറ്റുവേഷൻ വെച്ച് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ആയിരിക്കാം അവരിറങ്ങുന്നത്. എന്റെ ഒരു ഒപ്പീനിയൻ വെച്ച് ആ ചെയ്ത തെറ്റ് കറക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥയാണ് അഹാന എന്ന സെലിബ്രിറ്റി.
ഉറപ്പായിട്ടും ഇപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഹാന വളരെ ഡേഞ്ചറസ് ആയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. സൊസൈറ്റി ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പൊളിറ്റിക്കൽ എന്ന് ഡിസ്ക്രൈബ് ചെയ്യാമെങ്കിൽ പോലും വളരെ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. കാരണം അഹാന ഒരു സെലിബ്രിറ്റി കൂടിയാണ്, ലൈക്ക് ഒരു പൊളിറ്റീഷ്യൻ പറയുമ്പോൾ നമ്മളുടെ സൊസൈറ്റി അത് കാണുന്നത് പൊളിറ്റിക്സ് ആണ് എന്ന ഫിൽറ്ററിലൂടെ തന്നെയാണ്. ഒരു പൊളിറ്റീഷ്യൻ പറയുമ്പോൾ അയാൾ എതിർ പാർട്ടിയിലുള്ള ആളാണ്, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത് എന്ന ഫിൽറ്ററിലൂടെയാണ് സൊസൈറ്റി അതിനെ കാണുന്നത്. പക്ഷെ അഹാന പോലെയുള്ള ഒരു സെലിബ്രിറ്റി അത് പറയുമ്പോഴാണ് അത് ഡേഞ്ചറസ് ആവുന്നത്. ഇപ്പോ പ്രസിഡൻസ് ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോ അമിതാഭ് ബച്ചൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു മറ്റേ പ്ലേറ്റുകൾ എടുത്ത് പുറത്തിറങ്ങി നമ്മള് കൊറോണയെ ഓടിക്കാം, ആ ഫ്രീക്വൻസി കേട്ട് കഴിഞ്ഞാൽ കൊറോണയുടെ വൈറസ് എല്ലാം ഓടിപ്പോവും എന്ന് പറഞ്ഞിരുന്നു. ഇതേവരെ അമിതാഭ് ബച്ചൻ അതിനെ ഒരു അപ്പോളജീസ് ചെയ്തിട്ടില്ല, ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നത് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ അഹാനയും ചെയ്തത്. ഇനി അഹാന അപ്പോളജൈസ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യമെങ്കിൽ അഹാന ഇപ്പോഴും ബിലീവ് ചെയ്യുന്നുണ്ടാവാം അഹാന പറഞ്ഞത് ശരിയാണെന്ന്. ലൈക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ അഹാന ചിലപ്പോൾ വെയിറ്റ് ചെയ്യായിരിക്കാം ഒരു ന്യൂസ് ആർട്ടിക്കിൾ വരാൻ, ഓ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന ന്യൂസ് ആർട്ടിക്കിൾ വരുമ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്ന് പറയാൻ അഹാന വെയിറ്റ് ചെയ്യായിരിക്കാം. അതായിരിക്കാം അഹാന സ്വയം അപ്പോളജൈസ് ചെയ്യാത്തത്. സോ ഇത് ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻ ആണ് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് ഇതുവരെ അഹാനെ അങ്ങനെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇത് ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിലേക്കാണ്. ഓബിയസ്ലി പുള്ളിക്കാരി ഡിലീറ്റ് ചെയ്തു, സോ ഷീ അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ്സ് ഡേഞ്ചറസ്. പക്ഷെ തെറ്റാണ് എന്ന് അഹാനയ്ക്ക് മനസ്സിലാക്കാൻ നമ്മൾ ആയിട്ടില്ല എന്നാണ് സത്യം.
ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാറ്റസ് ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. പോസ്റ്റ് ആയിട്ട് ഇട്ടിരുന്നോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ പുള്ളിക്കാരിയുടെ അപ്പോളജൈസിംഗിന്റെ ഇത് പറഞ്ഞപ്പോ ഒരുപാട് പേരും പറഞ്ഞത് ഏത് ഗവൺമെന്റിനെതിരെയാണോ ഇങ്ങനെ ഒരു കമന്റ് അഹാന പാസ് ചെയ്തത്, ഈയിടെ തന്നെ അതേ ഗവൺമെന്റിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊറോണയ്ക്ക് ഇതായിട്ട് സിറ്റുവേഷൻ ബാധകമായിട്ട് എല്ലാവരും മാസ്ക് ധരിക്കണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹാനയും അഹാനയുടെ ഫാദറും ഒരു വീഡിയോയും ചെയ്തിരുന്നു. സോ അവിടെ രണ്ടുപേരെടുത്തും എല്ലാവരും ഒരു 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 കോൺട്രഡിക്ഷൻ കണ്ടു. അതായത് ഏത് ഗവൺമെന്റിനെയാണോ ഇത് കുറ്റം പറഞ്ഞത് അതേ ഗവൺമെന്റിന് തന്നെ വേണ്ടി ഒരു വീഡിയോ ചെയ്തതില്. ഈ ഇൻസിഡന്റ് കഴിഞ്ഞു, നമുക്ക് ആർക്കും അഹാനയുടെ വീട്ടിൽ പോയിട്ട് അഹാന പറഞ്ഞത് തെറ്റാണ് എന്നും അതിനൊരു പബ്ലിക് അപ്പോളജി കൊടുക്കണമെന്നും അതല്ല അപ്പോളജൈസ് ചെയ്തില്ലെങ്കിൽ പോലും ഒന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്യണമെന്നും നമുക്ക് പറയാൻ പറ്റില്ല.
അതെ, അങ്ങനെ നിർബന്ധിക്കാൻ ഇപ്പോ നമുക്ക് പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല എന്തായാലും.
അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പുള്ളിക്കാരത്തിയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലവ് ലെറ്റർ ടു സൈബർ ബുള്ളീസ് വാലിഡ് ആണോ അല്ലയോ എന്നത്. പുള്ളിക്കാരത്തിയുടെ ആ വീഡിയോയുടെ കണ്ടന്റിൽ ഞാൻ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു ഇഷ്യൂവിൽ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്ത ഈ സെന്റൻസ് പറഞ്ഞവരോട് ഉള്ള ഒരു ഒരു മറുപടി ആയിട്ട് അഹാന ഇത് പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയില്ല. അഹാന പറഞ്ഞത് സൈബർ ബുള്ളീസിനോട് വീട്ടിലിരുന്ന് യാതൊരു പേരും ഐഡന്റിറ്റി ഇല്ലാണ്ട് പലരുടെയും അക്കൗണ്ടിൽ പോയി അസഭ്യം വിളമ്പുന്ന സൈബർ ബുള്ളീസിനെതിരെയാണ്. ആ ഒരു കണ്ണിൽ മാത്രം നോക്കുകയാണ് എങ്കിൽ ഐ ടോട്ടലി അഗ്രി വിത്ത് വാട്ട് ഷീ സെഡ് ഇൻ ദാറ്റ് വീഡിയോ. കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ട് ഇപ്പൊ നിങ്ങൾ ഇതേ സിറ്റുവേഷനിൽ അഹാനയെ ക്രിട്ടിസൈസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അതായത് ബുള്ളിങ്ങിന്റെ രീതിയിലൊന്നും പോകാതെ മാന്യമായ ഭാഷയിൽ നിങ്ങൾ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിന് ഇങ്ങനെയൊരു ഇംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ആളായിരുന്നു എന്ന് കരുതുക. ഈ വീഡിയോ നിങ്ങളെ ഹേർട്ട് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല, കാരണം ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. അഹാന പറയുന്നത് സൈബർ ബുള്ളീനെയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വയമായിട്ട് സൈബർ ബുള്ളി എന്ന് വിളിച്ചു എന്നുള്ളത് അത് ഏറ്റെടുക്കണ്ട. എന്നെ അല്ല വിളിച്ചത്, അസംഭ്യം പുലമ്പുന്നവരെ മാത്രമാണ് വിളിച്ചത് എന്നങ്ങ് ചിന്തിച്ചാ പോരെ. അന്ന് ആ വീഡിയോ ഒരുപാട് പേര് ഷെയർ ചെയ്തു, ഒരുപാട് പേര് ഷെയർ ചെയ്തു. ഷെയർ ചെയ്തവർ തന്നെ പിന്നീട് അത് തിരിച്ചറിഞ്ഞ് അവര് ഇല്ല അഹാനയുടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ബാധകമായിട്ടാണ് അഹാന ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തിരുത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ഗിൽറ്റി ഫീലിംഗിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് നടിമാരും ആ വീഡിയോ ലിപ്സിങ് ചെയ്യുകയും അത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തത്. കാരണം പേഴ്സണലി ഒരുപാട് അനുഭവിച്ചവരാകാം. എനിക്ക് ഒന്ന് രണ്ട് ആക്ടേഴ്സ് എസ്പെഷ്യലി ഒരുപാട് ട്രോളിങ്ങിനും ഒരുപാട് ഹേറ്റ്സിനും വിധേയരായവരാണ്. ഇപ്പൊ സാനിയ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിറുക്കി കാണിച്ച കുട്ടിയില്ലേ, അങ്ങനെ ഫേമസ് ആയത്
പ്രിയ വാര്യർ.
യെസ് പ്രിയ വാര്യർ. ഓ പ്രിയ വാര്യറിന്റെ പേര് പറഞ്ഞു മറന്നുപോയെന്ന് പറഞ്ഞ എനിക്കിട്ട ആള് ട്രോൾ അല്ലേ. ആ പ്രിയ വാര്യർ ഇവരൊക്കെ അത് ചെയ്തത്, അവരൊക്കെ ബേസിക്കലി ഒരുപാട് ഇത് അനുഭവിച്ചിട്ടുള്ളവരാ. സോ യു കാൻ ബ്ലെയിം ദം ഫോർ റീട്വീറ്റിംഗ് ദിസ്. ഇത് ഈ വീഡിയോ ഈ കോണ്ടെക്സ്റ്റിൽ എന്ന് കാണാതെ ആ വീഡിയോ ഒരു കണ്ടന്റ് മാത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ.
ബേസിക്കലി ആർട്ടിസ്റ്റ് ഡിഫറെന്റ് ഫ്രം ഇറ്റ്സ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഡിബേറ്റ്. ഇപ്പോ അമിതാഭ് ബച്ചന്റെ കേസിൽ ഇത് ശരിയാണ്. അമിതാഭ് ബച്ചൻ തെറ്റായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിച്ച് നാളെ തൊട്ട് നമ്മൾ അമിതാഭ് ബച്ചന്റെ സിനിമകളൊന്നും കാണുന്നില്ല എന്ന് തീരുമാനിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അമിതാഭ് ബച്ചന്റെ പണ്ടത്തെ സിനിമകളെല്ലാം തെറ്റായിരുന്നു എന്ന് തീരുമാനിക്കുന്നതിലും കാര്യമില്ല. ഇനി ജെ കെ റോളിംഗ്, നമ്മളൊരു ഇന്റർനാഷണൽ സെലിബ്രിറ്റി എടുക്കാം. ജെ കെ റോളിംഗ് പറഞ്ഞു, ട്രാൻസ്ഫോബിക് ആയ കുറെ കാര്യങ്ങൾ ജെ കെ റോളിംഗ് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നാളെ തൊട്ട് ഹാരി പോട്ടർ ബാൻ ചെയ്യണം, സെൻസർ ചെയ്യണം, ഞാൻ ഇതേവരെ ഹാരി പോട്ടർ എന്ന ഫാൻ എന്ന് പ്രൊഫൈൽ എഴുതിയത് വെട്ടിക്കളയണം എന്ന് പറയുന്ന പോലെയല്ലേ ഉള്ളൂ. ഇത് ഒരു ആർട്ടാണ്, ലൈക്ക് അഹാന പുറത്തേക്ക് വിട്ട ഒരു കണ്ടന്റ് ആണ്. ആ കണ്ടന്റ് ഇന്ന് നമ്മൾ ഓൺ ചെയ്യുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും ആ കണ്ടന്റിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് നിങ്ങൾ കുറ്റപ്പെടുത്താം, ആ കണ്ടന്റിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ പറയാം. അതിൽ നമ്മൾ വീണ്ടും വേറൊരു കോണ്ടെക്സ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് അഹാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു വീഡിയോ വന്നത്, അതുകൊണ്ട് ഈ വീഡിയോ തെറ്റാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ആ വീഡിയോ ബൈ സ്റ്റാൻഡ് അലോൺ ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സെൽഫ്. സോ അതിനെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കാണുമ്പോൾ ആ വീഡിയോ എപ്പോഴും ഷെയർ ചെയ്യാം. ഇനി അഹാനയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ആ വീഡിയോയുടെ ഭാഗത്ത് ആ വീഡിയോനെ തെറ്റായി ചിത്രീകരിക്കേണ്ട ആവശ്യമാണ് ഞാൻ കാണുന്നില്ല.
എക്സാക്ട്ലി, ഇത് ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് ചിന്തിക്കുമ്പം പലർക്കും മനസ്സിലാവില്ല. സി അഹാന ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞ ഒരാളാണ്, അതുകൊണ്ട് ഞാൻ അഹാനനെ ഇനി വെറുക്കുന്നു, അഹാനയുടെ ഒരു സിനിമയും ഞാൻ ഇനി കാണില്ല എന്ന് ശാഠ്യം പിടിച്ചിരിക്കുന്നവര് ഈ കോണ്ടെക്സ്റ്റ് വിടുക. ദീപിക പദുക്കോൺ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഒരു പ്രത്യേക സ്റ്റാൻഡ് എടുത്തു, നമ്മുടെ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരെ ഷി ടുക്ക് എ സ്ട്രോങ് സ്റ്റാൻഡ്. ഒരു സ്റ്റുഡന്റ് യൂണിയനുമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദീപിക പദുക്കോൺ അവിടെ പോയി. ആ സിറ്റുവേഷന്റെ സമയത്ത് ഉടനെ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ചപ്പാക്ക്. ആ സമയത്ത് കുറേ പേര് ദീപിക ഇത് ചെയ്തത് കൊണ്ട് ഞാൻ ദീപികയുടെ സിനിമേനെ കാണില്ല, അല്ലെങ്കിൽ ബാൻ ചപ്പാക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഒരുപാട് ഹാഷ്ടാഗ്സ്, ദീപികയ്ക്കെതിരെയുള്ള ഒരുപാട് ഹേറ്റ്റഡ് വന്നു. അന്ന് നിങ്ങൾ ആരുടെ ഭാഗത്തായിരുന്നു? അന്ന് നിങ്ങൾ ദീപിക പറഞ്ഞ ഒരു കാര്യം വെച്ചും ദീപിക ചെയ്ത ഒരു കാര്യം വെച്ചും ദീപികയുടെ ആർട്ട് അല്ലെങ്കിൽ ദീപികയുടെ സിനിമേനെ ഹേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും, ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് എടുക്കാൻ എല്ലാ അവകാശങ്ങളും ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് ദീപിക എന്നും ചിന്തിക്കാൻ അന്ന് നിങ്ങൾക്ക് പറ്റിയിരുന്നു എങ്കിൽ, ഇന്ന് നിങ്ങൾ തെറ്റാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒരു സ്റ്റാൻഡ് എടുക്കാൻ അഹാനയ്ക്കും റൈറ്റ് ഇല്ലേ? അഹാനയുടെ ഫാമിലിനെയും അഹാനയുടെ സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും ഞാൻ ഹെയ്റ്റ് ചെയ്യുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ.
അതെ, ഇനി ഹെയ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അഹാന ആദ്യം പറഞ്ഞ സെന്റൻസിനെ നമുക്കിപ്പോ തിരുത്താൻ അവകാശമുണ്ട്. നമുക്ക് പറയാമോ, ഓക്കെ, തിരുവനന്തപുരത്ത് ഇത്ര അധികം രോഗികളുണ്ട്, അതിനെ ഹെയ്റ്റ് ചെയ്യാം. അഹാന ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ഹെയ്റ്റ് ചെയ്യാം, ആ സ്റ്റേറ്റ്മെന്റിനെതിരായി നമുക്ക് പ്രതികരിക്കാം. ഇതിൽ അഹാനയുടെ അച്ഛനെയോ അഹാനയുടെ സിസ്റ്റേഴ്സിനെയോ അഹാന നെപ്പോട്ടിസത്തിന്റെ കിഡാണ് എന്നൊക്കെ പറയേണ്ട ആവശ്യം നമുക്ക് അവിടെ ഇല്ലല്ലോ. അഹാനയല്ലല്ലോ ഇവിടുത്തെ പ്രതി, അഹാനയുടെ വ്യൂസ് തമ്മിലുള്ള ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഡിസ്കഷൻ എന്ന രീതിയിൽ വേണ്ടേ നമുക്ക് സോഷ്യൽ മീഡിയ ഡിസ്കഷൻസിനെ ഷേപ്പ് ചെയ്യാൻ. അതിന് പകരം നമ്മൾ അഹാനയാണ് ഇവിടെ തെറ്റ് എന്ന് പറയുന്നിടത്തല്ലേ നമ്മളുടെ തെറ്റ്.
ഐ ടോട്ടലി അഗ്രി വിത്ത് ദാറ്റ്. അപ്പൊ നമ്മള് എവിടം വരെ എത്തി കഥയില്? അഹാന പോസ്റ്റ് ചെയ്ത വീഡിയോയിലെ ശരിയും തെറ്റും നമ്മുടെ ഒപ്പീനിയൻ കേട്ടോ, ഇത് നിങ്ങളുടെ മേത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല, ഞങ്ങളുടെ ഒപ്പീനിയൻ ആണ്,
നമ്മളുടെ ഒപ്പീനിയൻ പറയുന്നു.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ വ്യത്യസ്തമാകാം, ചിലപ്പോൾ ഞങ്ങളോട് അഗ്രി ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ നിന്നും സ്ലൈറ്റ് വേരിയേഷൻ ആയിരിക്കാം. എന്താണെങ്കിലും അത് ഞങ്ങളെ വോയിസ് മെസ്സേജസിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് അറിയിക്കാം. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയെങ്കിലും ഇതും നമ്മൾ അടുത്ത എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്യും. കാരണം എല്ലാ ഒപ്പീനിയനുകളും വാലിഡ് ആണ്, അത് ഏത് സ്റ്റാൻഡിലാണെങ്കിലും ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഏത് റിലീജിയനിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അവരുടെ ഒപ്പീനിയൻസ് വാലിഡ് ആണ്. പക്ഷെ ഞാൻ പറയുന്ന ഒപ്പീനിയൻസ് പറയുമ്പം പൊളിറ്റിക്കലി കറക്റ്റ് ആവുന്നതിന്റെ ഒരു ഒരു നീഡാണ് അടുത്തത് എനിക്ക് പറയണമെന്നുള്ളത്. കാരണം നമ്മളിപ്പോ കഥയിൽ അഹാന പറഞ്ഞ സെന്റൻസ് വരെ എത്തി, അഹാന ഇട്ട വീഡിയോ വരെ എത്തി. അത് കഴിഞ്ഞ് സംഭവിച്ചത് പുള്ളിക്കാരത്തിയുടെ എഫ് ബി പോസ്റ്റിന് താഴെ വന്ന കമന്റ് ആണ്. അപ്പൊ ആ സുഹൃത്ത് ഇട്ട സെന്റൻസസ് എല്ലാം കറക്റ്റ് ആയിരുന്നു, എക്സെപ്റ്റ് യു ഗോട്ട് ബുള്ളീഡ് ബിക്കോസ് യു സെഡ് ദിസ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന കാര്യം. അപ്പൊ ആ ഒരു സെന്റൻസ് മാത്രം അഹാനയ്ക്ക് അവിടുന്ന് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്ത് ഒരു സ്റ്റാറ്റസ് ഇടാനുള്ള സ്കോപ്പ് ഉണ്ടാവാൻ കാരണം ആ സെന്റൻസിൽ ഒരു ഒരു ശകലം പ്രശ്നം കിടപ്പുണ്ട്. നമ്മള് ഒരാള് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് വെച്ച് നമുക്ക് അയാളെ ബുള്ളി ചെയ്യാൻ യാതൊരു അവകാശവും ഇല്ല, അങ്ങനെ ബുള്ളി ചെയ്യുന്നത് ശരിയാവത്തും ഇല്ല. ഒരാള് ഭയങ്കര വലിയ തെറ്റ് ചെയ്താലും നമുക്ക് അയാളെ കറക്റ്റ് ചെയ്യാം, ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ചെയ്തതെങ്കിൽ കേസ് കൊടുക്കാം. അതല്ലാണ്ട് അയാളെ അയാളുടെ പ്രൊഫൈലും അയാളുടെ ഫാമിലിയെയും എല്ലാം വെർബലിയും ഫിസിക്കലിയും എല്ലാം അബ്യൂസ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരുമ്പോഴാണ് അത് ബുള്ളിങ് ആകുന്നത്. ഇവിടെ നമ്മൾ ക്രിറ്റിസിസവും സൈബർ ബുള്ളിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. ആ സ്റ്റേറ്റ്മെന്റിന് പകരം പുള്ളിക്കാരൻ അവിടെ ലെറ്റ്സ് ചേഞ്ച് ദാറ്റ് സെന്റൻസ്, യു ഗോട്ട് ക്രിറ്റിസൈസ്ഡ് ബിക്കോസ് യു ഡിഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയായിരുന്നു എങ്കിൽ അഹാനയ്ക്ക് അവിടെ പോസ്റ്റ് ഇടാൻ ഒരു സ്കോപ്പ് പോലും ഉണ്ടാവില്ലായിരുന്നു അല്ലെ?
അതെ, ഇപ്പോ നമ്മളുടെ ഈ പറഞ്ഞ ഈ സുഹൃത്ത് ഒരു മൂന്ന് പാരഗ്രാഫാണ് എഴുതിയത്. അതിൽ രണ്ട് പാരഗ്രാഫ് അഹാന കട്ട് ചെയ്ത് വൈറ്റ് ചെയ്തു, മൂന്നാമത്തെ പാരഗ്രാഫാണ് അഹാന പേസ്റ്റ് ചെയ്യുന്നത്. സോ അതിനെയാണ് ലൈക് ഹിപ്പോക്രസി എന്ന രീതിയിൽ ഇപ്പോ പറയപ്പെടുന്നത്. എന്റെ അഭിപ്രായത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫ് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അഹാന ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ മീൻ ജഡ്ജിങ് ബൈ ഇന്റൻഷൻസ്. ഇപ്പോ അഹാന അതാണ് ഉദ്ദേശിച്ചത് എന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഗിവിംഗ് ഹർ ദ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. ആ മൂന്നാമത്തെ പാരഗ്രാഫ് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ ജീന പറഞ്ഞ പോലെ തന്നെ ആ മൂന്നാമത്തെ പാരഗ്രാഫിന്റെ വേർഡിങ്ങിൽ പ്രത്യേക ഒരു തെറ്റുണ്ട്. ഷീ ഗോട്ട് ബുള്ളീഡ് ബിക്കോസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ്, ബുള്ളീഡ് കഴിഞ്ഞിട്ട് ബിക്കോസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോ ഇപ്പോ അഹാനെ ബുള്ളി ചെയ്ത എല്ലാവരും, ഇപ്പോ ബുള്ളി ചെയ്ത ഏത് ആൾക്കാരെ സ്റ്റേജിലേക്ക് വിളിച്ച് അയാളോട് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിച്ചാൽ അയാൾ പറയുന്ന അതേ സ്റ്റേറ്റ്മെന്റ് ആണിത്, ഞാൻ ഈ പറഞ്ഞ ആളെ ബുള്ളി ചെയ്തത് കാരണം ഇവർക്കൊരു റോങ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പക്ഷെ റോങ് ഒപ്പീനിയൻ എന്ന് നമ്മൾ വായിക്കുമ്പോഴാണ് അയാൾക്ക് ഒരു ഒപ്പീനിയൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒരാളെ പോയി ബുള്ളി ചെയ്തു എന്നുള്ളതിനാണ് ഇതിനർത്ഥം. സോ ബുള്ളി എന്നുള്ള വാക്ക് നമ്മളവിടെ പ്രയോഗിക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ് നമ്മൾ ആലോചിക്കണം. നമ്മൾ ബുള്ളി ചെയ്യുന്ന കുറെ പേരെ, അസഭ്യം വിളിക്കുന്ന അഹാനെയും അഹാനയുടെ പാരന്റ്സിനെയും സിസ്റ്റേഴ്സിനെയും ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും, ഇത് ലിപ്സിങ് ചെയ്തവരെ വരെ അസഭ്യം പറയുന്ന കുറെ പേരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ വലിച്ചഴക്കപ്പെടാം. നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചു, ഈ സുഹൃത്ത് അങ്ങനെ ഉദ്ദേശിച്ചു എന്നല്ല, പക്ഷെ അങ്ങനെ അതിനെ വലിച്ചഴക്കാൻ ഉള്ള സ്കോപ്പ് നമ്മൾ കൊടുക്കുകയാണ്. അതിന് പകരം അഹാനെ ക്രിറ്റിസൈസ് ചെയ്തത്, ഞാൻ ക്രിറ്റിസൈസ് ചെയ്തത് ഇതുകൊണ്ടാണ്, ഞാൻ ബുള്ളിങ്ങിന് എതിരാണ്, അഹാന ഒരു അപ്പോളജൈസ് ചെയ്തിരുന്നെങ്കിൽ അത് കൊള്ളാമായിരുന്നു. അഹാനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഹാനെ നമുക്ക് ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോളജൈസ് ചെയ്യാൻ, പക്ഷെ അഹാന ഇതിലൊരു അപ്പോളജി ഇറക്കിയിരുന്നെങ്കിൽ അത് കൊള്ളാമായിരുന്നു, നിങ്ങളുടെ 19 lakh ഫോളോവേഴ്സിന് അതൊരു നല്ല കാര്യമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ബെറ്റർ വേ ടു പുട്ട് ഇറ്റ് അല്ലേ?
അതെ, നമ്മളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എല്ലായ്പ്പോഴും പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് അങ്ങനെ നോക്കുമ്പോ അഹാനയ്ക്കും പൊളിറ്റിക്കലി കറക്റ്റ് ആവേണ്ട ആവശ്യമില്ലല്ലോ. അഹാനെ നിങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ഡബിൾ ചെക്ക് ചെയ്യുക, ഒന്നുകൂടെ വായിച്ചു നോക്കുക നിങ്ങളുടെ സെന്റൻസ് വളച്ചൊടിക്കപ്പെടാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് ഒന്നുകൂടെ വായിച്ചു നോക്കുന്നതിന് മാത്രം ശേഷം മാത്രം പോസ്റ്റ് ചെയ്യുക. പിന്നീട് സംഭവിച്ച ചില കോമഡികളുണ്ട്, അതെന്താണെന്നറിയോ? ഈ ഒരു പോസ്റ്റ് ഇട്ടതിനു ശേഷം ഈ ഇഷ്യൂ ചില ആളുകൾ അങ്ങ് ഏറ്റെടുത്തു, ചില പ്രൊഫൈൽസ്, എന്നിട്ട് അവർക്ക് ഒരുപാട് ഫെയിം ഒക്കെ കിട്ടി. അത് കഴിഞ്ഞപ്പോ അവർക്ക് ഫോളോവേഴ്സ് കൂടി, അവര് ഈ ഒരു ഇഷ്യൂ അവരുടെ ബയോയില് പോലും ഇതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെ എഴുതിയ കുറച്ച് പ്രൊഫൈൽസ് ഞാൻ കണ്ടു. നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഐ വുഡ് സേ ബെസ്റ്റ് തിങ് ഈസ് മാന്യമായ രീതിയിൽ കമന്റ് ഇടുക. ഇനി നിങ്ങൾക്ക് ഇയാളുടെ കണ്ടന്റിനോടേ താല്പര്യം ഇല്ലെങ്കിൽ അൺഫോളോ ചെയ്തേക്കുക, ഡോണ്ട് ബോദർ. ഈ ലൈക്ക് കൊടുക്കുന്ന 19 lakh ഇവരൊക്കെ തന്നെ അല്ലേ?
അതെ, പാൽകുപ്പി എന്ന് വിളിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ആ 19 lakhsിലുള്ളത്.
നിങ്ങൾക്ക് അവരെ ഫോളോ ചെയ്യണം, അവര് ചെയ്യുന്ന എല്ലാ കണ്ടന്റും കാണുകയും വേണം. അപ്പൊ എനിക്കുള്ള സത്യം പറഞ്ഞ അഹാനയുടെ സിസ്റ്റേഴ്സിന്റെ പേര് പോലും അറിയില്ലായിരുന്നു. ഈ ഇഷ്യൂ കഴിഞ്ഞോടെ ഞാൻ എല്ലാവരുടെയും പേര് അറിഞ്ഞു, കാരണം ഒരുപാട് സ്റ്റാറ്റസിൽ ഞാൻ ഈ ന്യൂസ് കണ്ടു. അപ്പോഴാണ് അറിയുന്നത് പുള്ളിക്കാരത്ത് ഈ റംബൂട്ടാൻ തോട്ടത്തെ പറ്റിയൊക്കെ ഒരുപാട് പോസ്റ്റ് ഇടും എന്നൊക്കെ. എന്നിട്ട്
അതെ, ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ പോസ്റ്റുകളുടെ ഇടയിൽ എന്താ റംബൂട്ടാൻ എന്ന് പറയുന്നത്, എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം എന്ന് എനിക്കൊരു പിടുത്തമുണ്ടായിരുന്നില്ല.
റംബൂട്ടാൻ തോട്ടം ഉണ്ട്, അത്രേ ഉള്ളൂ. ഈ പിള്ളേർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് നിങ്ങൾ പാവം റംബൂട്ടാനെ ഇത്ര വെറുക്കുന്നത് എന്തിനാ?
ഇതില് സൈക്കോളജിക്കൽ മൂവ് ഒക്കെ ഉണ്ട്. ഇതിന്റെ സിസ്റ്റേഴ്സിന്റെ പോസ്റ്റിന്റെ കമന്റ്സിലെല്ലാം എനിക്ക് നേരത്തെ അഹാനയായിരുന്നു ഇഷ്ടം, ഇപ്പൊ എനിക്ക് ഇഷാനിയ ഇഷ്ടം എന്ന് പറയുന്ന കുറെ പേരൊക്കെ ഉണ്ട്. സൈക്കോളജിക്കൽ മൂവ്, ഇവരെ ഫാമിലി ആയിട്ട് തമ്മിൽ പിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം.
പിരിക്കുന്നതിന്റെ ഒപ്പം ഇത് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോ, ഈ വീഡിയോസ് എല്ലാം ഇറങ്ങിയ സമയത്ത് ഈ കുട്ടികളുടെ പഠിച്ച ചിലര് അവരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു. അതായത് ഈ കുട്ടികൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ വെച്ച് മറ്റു കുട്ടികളെ ബുള്ളി ചെയ്തവരായിരുന്നു, പിന്നെ ബോഡി ഷെയിം ചെയ്തവരായിരുന്നു, ഇവരുടെ അമ്മയെ പറ്റി പോലും പറഞ്ഞവരുണ്ട്, അങ്ങനെ വന്ന് എന്താ തടിച്ചിട്ടാന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെന്നോ എന്തൊക്കെ പറയുന്നു. പിന്നെ ഡാൻസ് പ്രോഗ്രാമിനെ സെന്ററിൽ നിർത്തിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, ടാലന്റ് ഉള്ള കുട്ടികൾക്ക് പ്രൈസ് കിട്ടാതെ ഈ എലീറ്റ് ഫാമിലി ആയതിന്റെ പേരിൽ എപ്പോഴും ഇവർക്ക് മാത്രം പ്രൈസുകൾ കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കഥകൾ. അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഥ പറയാൻ ഒബ്വിയസ്ലി ചാൻസ് ഉണ്ട്. നിങ്ങളുടെ സ്റ്റോറിയാണ് അത് സത്യമാണോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഒരു അനോണിമസ് ആയിട്ട് നിങ്ങൾ ഇടുന്നു, ഒരു കഥ കേൾക്കുന്നത് പോലെ നമ്മൾക്കത് കേൾക്കാം, അതിൽ സത്യമുണ്ടാകാം എന്ന് വിചാരിക്കാം എന്ന് മാത്രം. പക്ഷേ അതുക്കുട്ട് സ്റ്റോറികൾ മാത്രം ഏറ്റെടുത്ത് ഒരു ഹെയ്റ്റ് ചാനൽ പോലെ തുടങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സൈബർ ബുള്ളിയിങ് ചെയ്യപ്പെട്ട അഹാന തിരിച്ച് സൈബർ ബുള്ളി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് അഹാനെ തന്നെ സൈബർ ബുള്ളി ചെയ്യല്ലേ നിങ്ങൾ ചെയ്യണത്?
ഇത് ഒരു വലിയ ലൂപ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈബർ ബുള്ളിക്കെതിരെ ഒരു സൈബർ ബുള്ളിക്കെതിരെ വീണ്ടും ഒരു സൈബർ ബുള്ളി എന്നൊരു ലാർജ് ലൂപ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെ പോയാൽ അങ്ങോട്ട് ഇനി അഹാന വന്നിട്ട് ഇങ്ങനത്തെ ചാനൽ തുടങ്ങുന്നവർക്കെതിരെ പ്രതികരിക്കും. അപ്പൊ ഇവര് വന്നിട്ട് പറയും ഞങ്ങളെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഞങ്ങളുടെ ഇമേജിനെ ടാർണിഷ് ചെയ്തു എന്ന്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും
അതെ ഇത് ചെയ്യാൻ കാരണം അതല്ലേ എന്ന് ചോദിക്കും.
ആ അത് തന്നെ, ഇതൊരു ലൂപ്പ് അല്ലേ? ഈ ഈ ഒന്നെങ്കിൽ ആ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികള് അവര് തന്നെ വന്ന് പറയട്ടെ, പക്ഷെ അതിനുവേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആളായിട്ട് നിങ്ങൾ ഇരിക്കുമ്പം നിങ്ങൾ ചെയ്യുന്നതും ഇന്ന വേ അവരുടെ മെന്റലി ടോർച്ചർ ചെയ്യുന്നതല്ലേ ചെയ്യുന്നത്? അവരുടെ ഭാഗത്ത് തെറ്റുണ്ടാവും, പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ തെറ്റൊക്കെ ചെയ്യാത്ത ആരാ ഉള്ളത്?
ആരേ ജീനി കോട്ട് ചെയ്യുന്നത്?
ഏത് കോട്ട്?
അല്ല ആ കോട്ട് ആരുടെയെന്ന് അറിയില്ല.
ഇല്ല
തെറ്റ് ചെയ്യാത്ത ആരാ ഉള്ളത്?
ഈ കർത്താവാണോ? കർത്താവ് വിശ്വമിശിഹ
ശക്കീലയുടെ കോട്ടാണ് ഇത്.
ആരുടെ? ഏ ശക്കീല ഇത് പറഞ്ഞിട്ടുണ്ടോ?
തെറ്റ് ചെയ്യാത്തവരെ ആരുണ്ട് ഗോപു?
സോറി എനിക്കത് അറിയില്ലായിരുന്നു. എനിക്കറിയാവുന്ന ഒരേ ഒരാള് കർത്താവാണ് ഇത് പറഞ്ഞത്.
കണ്ടിന്യൂ കണ്ടിന്യൂ. കർത്താവനാണ് ഉദ്ദേശിച്ചെങ്കിൽ കുഴപ്പമില്ല, കണ്ടിന്യൂ.
നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവർ ഇവരെ കണ്ടറിയട്ടെ എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ?
ആ അതുണ്ട് അതുണ്ട്, അത് വേറെ കോട്ടാണ്, പക്ഷെ അതുണ്ട്.
അല്ല ഞാൻ ചോദിച്ചതിന് കാരണം എന്താണെന്നറിയോ? എനിക്കൊരു സ്റ്റോറി ഉണ്ട് പറയാൻ. എന്റെ സ്കൂളില് ഒരു കുട്ടി ഉണ്ടായിരുന്നു.
സ്കൂളിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ?
ഓഹ് കഥയിടാത്ത പൊളിറ്റിക്കൽ കറക്ട്നെസ് നോക്കാതെ ആക്കുന്നത്. സ്കൂളിൽ ഒരു
കുട്ടി. ഓ ഇത് പൊളിറ്റിക്കൽ കറക്ട്നെസ് അല്ല, ഇത് മാത്തമാറ്റിക്കൽ കറക്ട്നെസ് ആണ്.
സ്കൂളിൽ കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു. അതിലൊരു കുട്ടിയെ മാത്രം കുറെ കുട്ടികള് ഒരു പ്രത്യേക പേര് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അത് എന്ത് പേരാണെന്നും എന്ത് കോണ്ടെക്സ്റ്റിലാണ് കളിയാക്കിയതെന്നും ഞാൻ പറയുന്നില്ല, ഇനി എങ്ങാനും ആരെങ്കിലും ഇത് കേട്ട ആളെ മനസ്സിലാക്കിയാലോ. അങ്ങനെ പറഞ്ഞ് കളിയാക്കി 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 അതൊരു കോമൺ പേരായി മാറി. ഞാൻ ഉൾപ്പെടുന്ന ആ കുട്ടിയോട് സ്നേഹമുണ്ടായിരുന്നവർ പോലും ആ കുട്ടിയെ ആ പേരിൽ വിളിച്ചിരുന്നു. ആ കുട്ടിക്ക് അതൊരു ഹേർട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല എന്നായിരിക്കാം അന്നത്തെ ഞങ്ങളുടെ ഒരു വിചാരം. അല്ലെങ്കിൽ അതൊരു തെറ്റായിരുന്നു എന്നോ ബുള്ളിങ് എന്ന വാക്ക് എന്താണെന്നോ അറിയാതിരുന്നത് കൊണ്ടാവാം ഞങ്ങൾ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ അത് തുടങ്ങി വെച്ചവരുടെ ഇന്റൻഷൻ വളരെ റോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പുറകോട്ട് ചിന്തിക്കുമ്പം ആ കുട്ടി ആ പേര് വിളിക്കുന്നതിന് മുന്നേ ഉള്ള ബിഹേവിയർ എന്തായിരുന്നു, അതായിരുന്നില്ല ആ പേര് വിളി തുടങ്ങിയതിന് ശേഷം. എനിക്ക് അത് ആ കുട്ടിയെ അഫക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പോഴും അറിയില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പുറകോട്ട് ചിന്തിച്ച എന്തെങ്കിലും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങളും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളെ വല്ലാണ്ട് വിഷമിപ്പിച്ച ഒരു കാര്യം ഒരു ഫേമസ് ആയിട്ടുള്ള പേഴ്സണോ ഫേമസ് അല്ലാത്ത പേഴ്സണോ ചെയ്താല് അത് പുറത്തോട്ട് വന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്ന ആരോ പറയുന്നത് കേൾക്കുമ്പോ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ അത് വിശ്വസിക്കുന്നതും അല്ലേ? ശരിയാണോ?
ഓ മൈ ഗോഡ്, ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാതയിലായിരുന്നു. എന്നെ ആരെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യൂ പ്ലീസ്. ചറഫറാ തെറ്റുകൾ, ഓ മൈ ഗോഡ്.
പുറകോട്ട്
ആരേക്ക് എന്തൊക്കെ വിളിച്ചോ എന്തോ ഡാർക്ക്. പാപം ചെയ്യാത്തവർക്കല്ലറിയട്ടെ. അപ്പോ ഈ പറഞ്ഞ സൈബർ ബുള്ളിങ്ങിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ടു പേര് തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മളവിടെ വിടുകയാണെങ്കിൽ സൈബർ ബുള്ളിങ്ങിന്റെ വീഡിയോയിലേക്ക് എനിക്കൊന്ന് തിരിച്ചു പോകണമെന്നുണ്ട്. ഈ പറഞ്ഞ അഹാനയുടെ വീഡിയോ പറയുന്നത് അവരെന്തോ മെന്റലി പ്രശ്നമുള്ളവരാണ്, നിങ്ങൾ ആരും ഇത് മൈൻഡ് ചെയ്യണ്ട എന്ന രീതിയിലാണ് അഹാന വീഡിയോയിൽ പറയുന്നത്. എനിക്കതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് അത് മൈൻഡ് ചെയ്യണ്ട എന്നതിലുപരി നിങ്ങളെ അങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ, ഒരാളല്ല ചിലപ്പോ കൗണ്ട്ലെസ് ആൾക്കാരുണ്ടെങ്കിൽ, ഇന്ത്യൻ ലോസ് പ്രകാരം നിങ്ങൾക്ക് അതിനെതിരെ കേസ് കൊടുക്കാനുള്ള വകുപ്പുകളുണ്ട്. നിങ്ങൾ അത് ഫോർവേഡ് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ ഒപ്പീനിയൻ. അതല്ലാതെ നമ്മൾ വിളിച്ചിരുന്ന് ഓ ഇയാൾ ഇത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ കുറെ ലൈക്കുകളൊക്കെ ഇട്ട് പോകും. നമുക്കറിയാവുന്ന കുറെ പേരൊക്കെ തന്നെയുണ്ട്, കാറുകളിലിരുന്ന് തെറി വിളിക്കുന്ന കുറെ അധികം പേരുണ്ട്. ഇവർ നമ്മളുടെ മീംസിലെല്ലാം സ്ഥിരം കണ്ടുവരുന്ന ആൾക്കാരാണ്. സോ കാറുകളിലിരുന്ന് തെറി വിളിക്കുന്ന ഇവർ കുറെ ലൈക്കുകളും കുറെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കിട്ടി അവരുടെ വഴിക്ക് പോകും. അവർക്ക് ഒരിക്കലും ഇതിന്റെ കോൺസിക്വൻസസ് കിട്ടില്ല. നമ്മള് ഇത് ഇത് പോട്ടെ അവരെന്തോ മനസ്സിന് പ്രശ്നമുള്ളവരാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവരാണ് രക്ഷപ്പെട്ടു പോകുന്നത്. നമുക്ക് അതിനെതിരെ പോലീസ് കേസ് കൊടുക്കാം, നമുക്ക് അതിനെതിരെ മൂവ് ചെയ്യാം എന്നുള്ള സ്ട്രാറ്റജീസ് നമ്മൾ അതിൽ ലൈക്ക് അഹാനയുടെ വീഡിയോ എന്ന് വ്യത്യസ്തമായി എനിക്കത് ആണ് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്.
ആക്നെ പറഞ്ഞ ഇത് പറഞ്ഞപ്പോഴാണ് ഞാനും ഒരു ആ ഒരു ലൈനില് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാ, എല്ലാവർക്കും ഇത് അവരുടെ മണ്ടത്തരം കൊണ്ടാണെന്നും അവര് ജോക്കാണ് അല്ലെങ്കിൽ അവർ ജോക്കേഴ്സ് ആണ് എന്ന് ചിന്തിച്ച് ഇഗ്നോർ ചെയ്യാനുള്ള മനക്കെട്ടി ഒന്നും കാണത്തില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോ എന്താ സംഭവിക്കുക, അങ്ങനെ ചെയ്യാത്തവർ ധൈര്യം ഇല്ലാത്തവരാണ്, അങ്ങനെ ചെയ്യാത്തവര് ഒരു പ്രശ്നത്തിനെ ഡീല് ചെയ്യാൻ കഴിവില്ലാത്തവരാണ് എന്ന് അവർക്ക് തന്നെ ചിലപ്പോൾ ശ്രദ്ധാബോധം തോന്നി അവർക്ക് പുറത്തും പറയാൻ പറ്റുന്നില്ല.
ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ല നമ്മൾ പറയുന്ന പോലെ, അഹാൻ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നല്ല, പക്ഷെ അങ്ങനെ തോന്നുന്നു.
ആ അതെ അതെ, അങ്ങനെ ഉദ്ദേശിച്ച് അങ്ങനെ പറയുന്നത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ഒരു ചാൻസും കൂടി ഉണ്ട്. അപ്പം ഇത് ഇങ്ങനെ പറയാത്തവര് സ്ട്രോങ് അല്ല എന്ന് വിചാരിച്ച് പുറത്തു പറയാനും പറ്റാതെ, എന്നാ അഹാനെ പോലുള്ളവർ സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യാനും പറ്റാതെ ഉള്ളിൽ കിടന്ന് സഫർ ചെയ്യേണ്ടി വരുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരോട് ഉള്ളവരോട് ഓട്ടപാത്രത്തിന്റെ വക ഒരു ലവ് ലെറ്റർ, നിങ്ങള് ധൈര്യപൂർവ്വം മുന്നോട്ട് വരിക, ആരെങ്കിലും നിങ്ങളെ ബുള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയുക, അവർക്കെതിരെ കേസ് കൊടുക്കുക, ലീഗലായിട്ട് മൂവ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ മാന്യമായ ഭാഷയിൽ വളരെ പൊളൈറ്റ് ആയിട്ട് അവരുടെ പോസ്റ്റിനടിയിൽ കമന്റ് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്.
നിങ്ങൾക്ക് ഇതിനുവേണ്ടി സമീപിക്കാവുന്ന കുറെ അതോറിറ്റീസ് അല്ലെങ്കിൽ ഇതിന്റെ കുറച്ച് ഇൻഫർമേഷൻ ഞങ്ങൾ ലിങ്കുകളായിട്ട് ഈ പോഡ്കാസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം. അതുവരേക്ക് സ്റ്റേ ഹാപ്പി, സ്റ്റേ ഇൻഫോംഡ്. ദിസ് ഇസ് ഓട്ടപാത്രം. ഐ എം ആഗ്നി.
ദിസ് ഇസ് ജീന. ബൈ ബൈ.
ബൈ ബൈ.
ഓ വൗ ലോൾ. ഓ വൗ ലോൾ. ഓ വൗ ലോൾ.